കർത്താവ് പുനരുത്ഥാനം പ്രാപിക്കും എന്ന് പറഞ്ഞിരുന്നു മുമ്പ് കൂട്ടി. പുനരുത്ഥാനം പ്രാപിക്കാതിരിക്കാൻ റോമൻ പടയാളികൾ മുദ്രവെച്ച കല്ലറയിൽ കാവൽ നിന്നു. എന്ന് പറഞ്ഞാൽ അന്നുള്ള സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തി കൂടിയ സാമ്രാജ്യമാരാണ് റോം. റോമിന്റെ അധികാരം മുഴുവൻ ആ കല്ലറ മുദ്രവെച്ചടച്ചു. രണ്ട്, പൈശാചികന്റെ കിങ്കരന്മാർ മുഴുവൻ എഴുന്നേറ്റ് കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കാതിരിക്കാൻ അതിനുവേണ്ടി ശ്രമിച്ചു. നോക്കുക, പാതാളത്തിന്റെ ശക്തിയും മനുഷ്യന്റെ ശക്തിയും അതിനെ തകർത്തുകൊണ്ടാണ് കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കുന്നത്, അല്ലേ? അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു, റോമൻ മുദ്ര വെച്ചിരിക്കുന്നു, റോമൻ ഗവൺമെന്റിന്റെ അധികാരം കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കാതിരിക്കാൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. രണ്ട്, ഈ പാതാള ഗോപുരങ്ങൾ, അതായത് പൈശാചികൻ മുഴുവൻ കർത്താവിന്റെ പുനരുദ്ധാനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ രണ്ട് വലിയ ശക്തികൾ ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്ലറധനിയെ ഉരുണ്ട് കർത്താവ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ആ ശക്തിയുടെ റെമോൺസ്ട്രേഷൻ എന്തുവാ? ലോകം കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ശക്തി റോമലേഖനം 3:11 നമ്മൾ വായിക്കുന്നതാണ്. ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതാവൊരു സ്തോത്രം, നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഓക്കെ, നമുക്കുണ്ട് നമ്മുടെ പ്രത്യാശ. അതാണ് ഞാനിങ്ങനെ പറയാറുണ്ട്, ലോകത്തിലുള്ള മറ്റു മതങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായത് ഈ പ്രത്യാശയാണ്. അതാണ് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ കാലതുറി തന്റെ ജനത്തിന്റെ രൂപാന്തരവും പ്രത്യാശയിലേക്ക് അവർ എടുത്തുള്ളപ്പെടുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവൻ വലിയ പീഡനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സംഭവമായിരിക്കും. അവനോട് കർത്താവ് ഇടപെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. അവനെ നമ്മൾ ഓർത്തു. എന്തിനു വേണ്ടിയാണ്? ഈ മഹാപാപരിഹാര ദിവസത്തിന്റെ ദിവസത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് നോക്കാം മഹാപാപരിഹാര ദിവസം. ലേവ്യ പുസ്തകം 23:26 തൊട്ട് 32 വരെയുള്ള വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സസ് 26-32.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം.
വീണ്ടും ദൈവജ്ഞാനത്തിന്റെ വലിപ്പം ഇവിടെ കാണാൻ കഴിയുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹാപാപരിഹാര ദിവസമാണ് ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ ഒരു വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം അവൻ ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ദിവസം ഈ മഹാപാപരിഹാര ദിവസമാണ്. അവന്റെ കൂടാരത്തിന്റെ വിശുദ്ധീകരണം, പുരോഹിതന്മാരുടെ പാപത്തിന്റെ വിശുദ്ധീകരണം, ജനത്തിന്റെ പാപത്തിന്റെ വിശുദ്ധീകരണം, ഇതിന്റെ മുഴുവൻ റൈച്വൽസ്, ഇതിന്റെ ആചാരങ്ങൾ മുഴുവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലാണ്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 16, ലേവ്യ പുസ്തകം 16-ാം അധ്യായം. ഈ 16-ാം അധ്യായം മുഴുവൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് നടക്കേണ്ടിയ കർമ്മങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മളതിന്റെ 34-ാം വാക്യം നോക്കുകയും, സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് എന്തേക്കുള്ള ചട്ടമായിരിക്കണം. നോക്കുക, വർഷത്തിൽ ഒരിക്കൽ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി കൊടുക്കുന്നു ഈ മഹാപാപരിഹാര ദിവസം. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞിരിക്കുന്ന രണ്ട് പോർഷനാണ്. ഒന്ന്, ലേവ്യ പുസ്തകം 16-ാം അധ്യായവും ലേവ്യ പുസ്തകം 21-ാം അധ്യായം. 21-ാം അധ്യായം ഈ ഉത്സവം പറഞ്ഞിരിക്കുന്ന ആ പോർഷൻ. ആ പോർഷനിൽ ഇപ്പം ബ്രദർ വായിച്ചു കേൾപ്പിച്ച വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യമോടെ കാണാം, അവിടെ യാതൊന്നും റൈച്വൽസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്താണെന്ന് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ആ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു ആത്മതപനം ചെയ്യണം. നോക്കിയേ 27-ാം വാക്യത്തിന്റെ അവസാനം, നിങ്ങൾ ആത്മതപനം ചെയ്യണം. 29-ാം വാക്യം, അന്ന് ആത്മതപനം ചെയ്യാത്തവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. 32-ാം വാക്യം, അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്, അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. യു ഷുഡ് അഫ്ലിക്ട് യുവർ സോൾസ്. ഇത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഓർത്തു, ഈ വേദവസ്തുവും ദൈവശ്വാസ്യമാണെന്നും ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പവും എനിക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. കാരണം എന്നാ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിന്റെ സകല കർമ്മങ്ങൾ കൽപ്പിച്ചാക്കുമ്പോൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ അവരോട് ആകെ ആവശ്യപ്പെടുന്നത് അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. എന്താ ഇതിന്റെ കാരണമെന്ന് അറിയാമോ? ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചു. ശ്രദ്ധിച്ചോണം, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അന്ന് പറഞ്ഞ സകല കർമ്മങ്ങളും കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ചു. പാപത്തിന് പരിഹാരം അവൻ വരുത്തി. എന്നാൽ 23 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉത്സവങ്ങളുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ഇനിയും അവൻ ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്താ? ആത്മതപനം ചെയ്യണം, അനുദപിക്കണം. യു ഷുഡ് അഫ്ലിക്ട് യുവർ സോൾ, യു ഷുഡ് റിപ്പെന്റ് അബൌട്ട് യുവർ സിൻസ്. കേട്ടോ, ആ ഉത്സവം എന്ത് ചോദിക്കേ? ദൈവപുസ്തകം 16 അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ കർത്താവ് നിർവഹിച്ചു. ഇനിയും അവർ ഒന്നും നിർവഹിക്കേണ്ട, അവർ ആകെ നിർവഹിക്കേണ്ട എന്താണ്? അവർ ആത്മതപനം ചെയ്യണം, അവർ അവരുടെ പ്രാണനെ ദുഃഖിപ്പിക്കണം, പാപത്തെ കുറിച്ച് അവരെ അനുദപിക്കണം. 3 പ്രാവശ്യം അത് അവിടെ എടുത്തു പറഞ്ഞു. അവരെ സംബന്ധിച്ച് ഇനിയുള്ളത് അതാണ് ബിബ്ലിക്കൽ പ്രാക്ടീസ്, വേദപുസ്തകത്തിന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ വായിച്ച 3 പ്രാവശ്യം നിങ്ങൾ ആത്മതപനം ചെയ്യണം. യു ഷുഡ് അഫ്ലിക്ട് യുവർ സോൾ. എന്നാൽ യഹൂദന്റെ ആചാരം അനുസരിച്ച് ദേ ആർ പ്രാക്ടീസ് അഫ്ലിക്റ്റിംഗ് ദെയർ ബോഡി. അവർ അന്ന് ചെയ്യുന്നത് അവരുടെ ബോഡിയെ അഫ്ലിക്ട് ചെയ്യുകയാണ്, അവരുടെ ശരീരത്തെ അവർ ദണ്ഡിപ്പിക്കുകയാണ്. എന്നാൽ ആക്ഷരികമായി യഹൂദനെ സംബന്ധിച്ച് ഇനിയും വരുന്ന സംഭവം, ഈ കാലം തണുപ്പിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇനിയും ഒരു അഫ്ലിക്ഷൻ അവരുടെ സോളിനും അവരുടെ ബോഡിക്കും വരാൻ പോവുകയാണ്, അവരുടെ ശരീരത്തിനും പ്രാണനും സംഭവിക്കാൻ പോവുകയാണ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഹോശേയ പ്രവചനം 5 അധ്യായം എടുത്തട്ടെ, പേജ് 859, 859 പേജ്, 5 അധ്യായത്തിന്റെ 15 വാക്യം നോക്കിക്കട്ടെ.
അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും.
നമുക്ക് ഇംഗ്ലീഷ് ഉള്ളവർ നോക്കിയാൽ അറിയാം, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്ന് പറഞ്ഞിരിക്കും ഇംഗ്ലീഷിൽ. ഇൻ ദയർ അഫ്ലിക്ഷൻ ദേ വിൽ സീക്ക് മീ ഓണസ്റ്റ്ലി, ഇൻ ദയർ അഫ്ലിക്ഷൻ ദേ വിൽ സീക്ക് മീ ഓണസ്റ്റ്ലി. ഇവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ആത്മതപനം ചെയ്യണം എന്നുള്ളത് എന്താണ്? ദേ ഷുഡ് അഫ്ലിക്ട് ദെയർ സോൾസ്, അവരുടെ പ്രാണനെ അവർ ദുഃഖിപ്പിക്കണം, അഫ്ലിക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ വായിക്കുന്നു അതേ പദമാണ് വന്നിരിക്കുന്നത്, യഹൂദൻ എന്റെ കഷ്ടതയിൽ അവർ കർത്താവിനെ അന്വേഷിക്കും. ഈ പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു നോക്കണം, അവർ കുറ്റമേറ്റു പറയണം. ആര് കുറ്റമേറ്റു പറയണം? യഹൂദൻ കുറ്റമേറ്റു പറയണം. യഹൂദനൊന്നും കുറ്റമേറ്റു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതും യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും അവരുടെ പാപത്തെ കുറിച്ചൊന്നും അവർക്ക് കുറ്റബോധമില്ല. എന്നാൽ അവർ കുറ്റമേറ്റ് പറയണം, അതുവരെ കർത്താവിനെ കാണുവാൻ അവർക്ക് കഴിയില്ല. അതാ ഇവിടെ പറഞ്ഞത്, അവർ കുറ്റമേറ്റ് പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളും ഞാൻ മടങ്ങി പോയെന്റെ സ്ഥലത്തിരിക്കും. എന്നാൽ അവരുടെ കഷ്ടതയിൽ, ഇൻ ദയർ അഫ്ലിക്ഷൻ ദേ വിൽ സീക്ക് മൈ ഫേസ്, അവരുടെ കഷ്ടതയില് അവർ എന്റെ മുഖം അന്വേഷിക്കും. അവള് നമ്മളെ ലേവിയ പുസ്തകം 23 അധ്യായത്തിൽ മഹാപരിഹാര ദിവസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ സഭ അത്യാവശ്യത്തിലേക്ക് എടുത്തോളപ്പെടുന്നു. കാലം ധനിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇറ്റ്സ് ആൻ അഫ്ലിക്ഷൻ ഓഫ് ദയർ സോൾ. മറ്റു വിധി ചിന്തിച്ചാൽ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ്? സഭ മാറ്റപ്പെട്ടാൽ, സഭ അത്യാവശ്യത്തിലേക്ക് എടുത്തോളപ്പെട്ടാൽ ഈ ലോകത്തിൽ വരുന്നത് യഹോവയുടെ പ്രതികാര ദിവസം, പീഡന കാലഘട്ടം, അന്തിക്രിസ്തു വാഴുന്ന സമയം, ലോകത്തിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയം, ഭീകരമായ വിപത്തുകൾ നടക്കുന്ന സമയം. യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തതായ വലിയ കഷ്ടം അന്ന് സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ കർത്താവിന്റെ സഭ മാറ്റപ്പെടും. യഹൂദനെ വലിയ പീഡനത്തിലേക്ക് കടത്തിവിടുകയാണ്. സഖറിയാ 13:8-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരിൽ 3/2 ഛേദിക്കപ്പെടും. യഹൂദനിൽ 2/3 വിൽ ബി കട്ട് ഓഫ്, അവർ കൊല്ലപ്പെടും. കൊല്ലപ്പെട്ടിട്ട് യെസെക്കിയേൽ 22:17 വാക്യത്തിൽ സിൽവറും ഗോൾഡും മറ്റും പ്യൂരിഫൈ ചെയ്യുന്ന പോലെ ദൈവം അവരെ പ്യൂരിഫൈ ചെയ്യും. ആ പ്യൂരിഫൈ ആയിട്ടുള്ള ഫർണസ് യെരുശലേമാണെന്ന് സഖറിയാവ് 14:1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇനിയും അവരുടെ, നമ്മളത് ആക്ഷരികമായ അവരുടെ ശരീരത്തിന്റെ അഫ്ലിക്ഷനാണ്, കഷ്ടതയിൽ അവർ കർത്താവിനെ അന്വേഷിക്കും. എന്നാൽ അവരുടെ സോൾസ് അഫ്ലിക്ട് ചെയ്യുന്ന സഖറിയാവ് 12:10, സഖറിയാവ് 12:10 വാക്യം, സഖറിയാ ചാപ്റ്റർ 12:10 അത് തൊട്ട് 13:1 വരെ ഉണ്ട്. എന്നാൽ ചില വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം.
ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും രാജനുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച്
വിലപിക്കും. മുമ്പേ നമ്മൾ ചിന്തിച്ചത് ഇറ്റ് വാസ് അഫ്ലിക്ഷൻ ഓഫ് ദയർ ബോഡി, അവരുടെ ശരീരത്തിന്റെ ഉപദ്രവമാണ്. ഇപ്പോൾ അവരുടെ പ്രാണനും അനുഭവിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നവരുടെ മേൽ അവർ അനുഭവിക്കും, ദുഃഖിക്കും, അവർ കരയും. അവർ ഏകജാതനെ കുറിച്ച് കരയുന്ന പോലെ കരയുമരുത്. കർത്താവിനെ നോക്കി അവർ കരയുകയാണ്. അയ്യോ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന ഞങ്ങളുടെ വിഷയം ഞങ്ങൾ ക്രൂശിച്ചെന്ന് പറഞ്ഞ് കരയുമ്പോൾ അന്ന് യഹൂദൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളാണ് യെശയ്യാവ് 52:13 വാക്യം. നമുക്ക് അത് ഏതാനും വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ സാധാരണ നമ്മളെ കുറിച്ച് അത് വായിക്കുന്നത്, പക്ഷേ ലിറ്ററലി യഹൂദൻ അന്യോന്യം പറയുന്ന വാക്കുകളാണ് യെശയ്യാവ് 52:13 വാക്യം.
എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നത് കൊണ്ടും പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും.
അതിന്റെ നാലുകൂട്ട് വായിച്ചാട്ടെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദങ്ങളെ അവൻ ചുമന്നു. നാമോ ദൈവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന് പക്ഷേ അവന്റെ പേരായി, അവന്റെ അടിപ്പണലുകൾ നമുക്ക് സൗഖ്യം വന്നു. നോക്കി യഹൂദം പറയുന്ന വാക്കുകളാണ്. നാം ചിന്തിച്ചു ദൈവവനെ ശിക്ഷിച്ചതാണ്, നാം ചിന്തിച്ചു ദൈവവനെ ശിക്ഷിച്ചതിനാണ് ആ കുറിച്ചത്. പക്ഷെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് അനുഭവിച്ചത്. അതായത് യഹൂദൻ അന്യോന്യം പറയുന്ന വാക്കുകളാണ്. അതെപ്പോഴാവും പറയുന്നത്? ഈ കഥാവിനെ അവന് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ, അവൻ അടുത്തവനെ ചെയ്യുമ്പോൾ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സക്കരിയ 14:4 അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന്റെ കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. കഥാവിന്റെ വരവ് സംഭവിക്കാൻ പോവുകയാണ്. ഏതായാലും സംഭവിക്കുന്നതിന് മുമ്പ് യഹൂദൻ ഒരു രാഷ്ട്രമായി അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ കാണുന്ന രാഷ്ട്രീയ മണ്ഡലം ഇന്ന് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒറ്റ കാരണം എന്താണെന്നറിയാമോ? യഹൂദന്റെ ശുദ്ധീകരണം ആരംഭിക്കുവാൻ രാഷ്ട്രീയ മണ്ഡലം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. യേശുക്രിസ്തു വരാറായ എന്നുള്ളത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ലോകത്തിൽ 2000 വർഷമായി ചിതറിക്കപ്പെട്ട യഹൂദൻ വീണ്ടും മടങ്ങി വന്ന് ഒരു രാഷ്ട്രമായി രാഷ്ട്രീയ ഗതികൾ അവനെതിരായി യെരുശലേം ചൂടുപിടിച്ച് അന്തർദേശീയ പ്രശ്നമായി. എന്തുകൊണ്ട്? ദൈവസഭ മാറ്റപ്പെട്ടാൽ ഉടനെ അവന്റെ ശുദ്ധീകരണം ഉണ്ടാകണം, ദൈവത്തിന്റെ പദ്ധതി. ഇതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വേഗം വരുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 2000 വർഷമായി അവനോട് ഇടപെട്ടുകൊണ്ടിരുന്നത് വ്യത്യസ്തമായി. കർത്താവ് രണ്ടാമത് വരും, കർത്താവ് രണ്ടാമത് വരും. നമ്മൾ എബ്രായലേഖനം 9:28 വായിക്കുന്നുണ്ടല്ലോ. എന്താ വായിക്കുന്നത്? അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. യോസഫ് സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു, സഹോദരന്മാരെ എന്ത് ചെയ്തു? യോസഫിനെ വിറ്റ് കളഞ്ഞു, അവനെ പൊട്ടക്കല്ലിട്ടു വിറ്റ് കളഞ്ഞു. പിന്നീട് രണ്ടാം പ്രാവശ്യം യോസഫിനെ ഇവർ കണ്ടുമുട്ടുന്നുണ്ട്. അന്നേരമായി യോസഫ് പറയുന്നത് എന്ത്? ഐ ആം യോസഫ്. അത് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചു നോക്കി. അപ്പോസ്തലത്തിന്റെ 7:13 പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, വായിച്ച് സെക്കൻഡ് ടൈം യോസഫ് മേഡ് നോൺ ടു ഹിസ് ബ്രദേഴ്സ് സെക്കൻഡ് ടൈം. 7:13
രണ്ടാം പ്രാവശ്യം യോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ച് യോസഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു.
കർത്താവിന് സ്തോത്രം. രണ്ടാം പ്രാവശ്യമാണ് യോസഫ് തന്നെ തന്നെ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തിയത്. കർത്താവ് ഇനിയും അവന്റെ സ്വന്തം ജനമായ യഹൂദനെ വെളിപ്പെടുത്താൻ പോകുന്ന എപ്പോഴാ? രണ്ടാം പ്രാവശ്യമാണ്. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. വീണ്ടും ഈ രണ്ടാം പ്രാവശ്യം എന്നുള്ള പദം 1:29:22 വായിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 29:22
അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദിന്റെ മകനായ ശലോമോനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി.
രണ്ടാം പ്രാവശ്യം രാജാവാക്കി യോസഫ് രണ്ടാം പ്രാവശ്യം തന്നെത്താൻ സോന്മാർക്ക് വെളിപ്പെടുത്തി. എബ്രായലേഖനം 9:28 അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും, സെക്കൻഡ് ടൈം. അന്നാണ് യോസഫിന്റെ സഹോദരന്മാർക്ക് മനസ്സിലായതുപോലെ യേശുക്രിസ്തുവിനെ അന്നാണ് യഹൂദന്മാരെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മനോഹരമായ ഒരു നെടില് നമ്മളോട് കാണുന്നു. ഇതുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അന്ന് തോമസ് കരഞ്ഞ പോലെ ഇവർ എന്റെ കർത്താവിന്റെ ദൈവമേ. അവന്റെ കൈകളിലെ മുറിവുകളും വിലാപ്പുറത്തിലെ മുറിവുകളൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കും. സക്കരിയ 13:1 എന്താണ് ഈ മുറിവെന്നൊക്കെ ചോദിക്കുമ്പോൾ കഥാ പറയും, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട അടികളുടെ പാടുകളാണ്. തോമസ് മുറിവ് കണ്ടപ്പോൾ എന്റെ കർത്താവ് എന്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു പാത്രം വീണ പോലെ ഈ യഹൂദന്മാർ വാസ്തവത്തിൽ അന്ന് കരഞ്ഞുകൊണ്ട് അവന്റെ പാത്രം വീണു. അത് സംഭവിക്കണം. പക്ഷെ സംഭവിക്കുന്ന എപ്പോഴാണ്? ആത്മതാപനം സംഭവിക്കണം, പാപത്തെ കുറിച്ച് അനുഭവിക്കണം. യഹൂദന്റെ ഉത്സവത്തിൽ ഇത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശ്രദ്ധേയമാണ്. 16 യാതൊരു ആചാരവും ഇവിടെ പറയാതെ ആരെ പറഞ്ഞിരിക്കുന്ന യഹൂദൻ എന്ന് ആത്മതാപനം ചെയ്യണം. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന എന്താണ്? അടുത്ത ഉത്സവത്തിലേക്ക് കടക്കുകയാണ്. ആ ഉത്സവത്തെ കുറിച്ചുകൂടെ നമുക്ക് അല്പസമയം ഉണ്ടല്ലോ, അതുകൊണ്ട് എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് നോക്കാം അതിന്റെ ലേവ്യ പുസ്തകം ലെവിറ്റിക്കസ് ചാപ്റ്റർ 23:33.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7:15 മുതൽ 7 യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകും. 1 വിശുദ്ധ സഭായോഗം ഉണ്ടാകണം.
ഇനി അതിന്റെ 39 വായിച്ചാട്ടെ.
ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7:15 യഹോവയ്ക്ക് 7 ഉത്സവം ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8 വിശുദ്ധ സ്വസ്ഥത, ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും, ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പുകളും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 സന്തോഷിക്കണം. സംവത്സരം തോറും ഏഴ് ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം.
ഇത് കഴിഞ്ഞാലുടൻ നിങ്ങൾ ശ്രദ്ധയിലൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ ആ മഹത്വം വീണ്ടും ഓർത്തു വെക്കുക. 40-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ നിങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ഏഴ് ദിവസം സന്തോഷിക്കണം. നമുക്ക് ഈ ഉത്സവം പറയുമ്പോൾ എന്താ, നിങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ഏഴ് ദിവസം സന്തോഷിക്കണം. ഇതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ, നിങ്ങൾ ദുഃഖിക്കണം ഇല്ലേ, നിങ്ങൾ ആർപ്പണവനം ചെയ്യണം, നിങ്ങൾ ദുഃഖിക്കണം. ഈ ദുഃഖം കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു നിങ്ങൾ ഏഴ് ദിവസം സന്തോഷിക്കണം. വാസ്തവത്തിൽ യഹൂദന്റെ ആൽപ്പതവനം അല്ലെങ്കിൽ പീഡനകാലം കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഒരു സന്തോഷത്തിന്റെ സമയം. അതെന്താ കാരണം, അവരുടെ മശിഹ മടങ്ങി വരികയാണ്, അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെടാൻ പോവുകയാണ്, അവർ ലോകത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം സ്ഥാപിക്കാൻ പോവുകയല്ല, യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച സംഭവിക്കുകയാണ്. താമസ സ്തോത്രം. നാലോചിച്ച് നോക്കി എത്ര കൃത്യമായിട്ട് അതൊക്കെ വന്നിരിക്കുന്നത് നോക്കി, കാഹളം ധരിക്കുന്നു, അവന്റെ ആൽപ്പതവനം നടക്കുന്നു, അവർ സന്തോഷിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മടങ്ങിവരുന്നതോട് ബന്ധത്തിൽ അത് സംഭവിക്കും, ലോകവ്യാപകമായി നടക്കും. ഈ ദിവസത്തോടുള്ള ബന്ധത്തിൽ പല പഠനങ്ങളുണ്ട്. അതിലൊരു പഠനം വായിക്കേണ്ട, സംഖ്യാപുസ്തകം 29:12-34 വരെയുള്ള വാക്യങ്ങളിൽ, നമ്പേഴ്സ് ചാപ്റ്റർ 29:12-24, അവിടെ അന്ന് അവരാചരിക്കേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് 70 bulls, അതിനെ കുറിച്ച് പറയുന്നു 70 കാളകളെ യാഗമായിട്ട് അർപ്പിച്ചു. ഈ 70 കാളകളെ അവർ യാഗമായിട്ട് അർപ്പിച്ചു കൊണ്ടിരുന്നതിന്റെ കാരണം, ഉൽപ്പത്തി 10-ാം അധ്യായം അനുസരിച്ച് 70 രാജ്യങ്ങളുണ്ടെന്ന്, ജാതീയ രാഷ്ട്രങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ ജാതികളുടെ അതായത് രാഷ്ട്രങ്ങളുടെ പേരുകൾ പറയുന്ന പട്ടിക അനുസരിച്ച് ലോകത്തിൽ 70 രാഷ്ട്രങ്ങളുണ്ടെന്ന് കരുതിയതനുസരിച്ച് 70 കാളകളെ ഈ ദിവസം അവർ യാഗമായിട്ട് അർപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 12:3 അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ലോകത്തിലുള്ള മറ്റു വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വന്നിരിക്കുന്നത് ഈ ഉത്സവത്തോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ലോകത്തിൽ 70 രാഷ്ട്രങ്ങളുണ്ടെന്ന് അവർ കരുതിയതനുസരിച്ച് 70 മൃഗങ്ങളെ കാളകളെ അവർ യാഗമായിട്ടാണ് അർപ്പിച്ചിരുന്നത്. പിന്നീട് സക്കരിയാവ് 14:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിലെ സകല ജാതികളും കൂടാരപ്പെരുന്നാളിന് കൂടി വരും. നോക്കിയേ സക്കരിയാവ് 14:16 വാക്യം,
എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും.
നോക്കുക, സകല രാഷ്ട്രങ്ങളും യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കൂടാര പെരുന്നാൾ ആചരിപ്പാനും അവർ അടുത്ത് വരും. ഈ കൂടാര പെരുന്നാൾ എന്തിനാ യഹൂദൻ ആചരിച്ചത്? നമ്മള് ലേവ്യാപുസ്തകം 23:42-43 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, Leviticus 23:42-43,
ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരത്തിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും.
യെസ്, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ, പുറപ്പാട് 12:37 സുക്കോത്തിൽ അവർ പാളയമിറങ്ങിയപ്പോൾ ദൈവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചെന്ന് അവർ ഓർക്കുവാൻ ഇത് ദൈവം കൽപ്പിച്ചാൽ. എന്നാൽ ഈ കൂടാരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും ടെന്റ്, ഇങ്ങനെ ടെന്റ് അടിച്ചോണ്ട് കിടക്കാത്ത, അതല്ല. ഈ കൂടാരപ്പെടുന്ന അവരുടെ വരച്ചിരിക്കുന്ന ശ്രദ്ധിച്ചാൽ അറിയാം, ആശ്ചര്യമായി ഞാൻ അതിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയത്, ഇവര് കമ്പുകൾ നാട്ടി കയറ് പോലും ഉപയോഗിക്കത്തില്ലെന്ന്, കയറുകൾ പോലും കെട്ടാൻ ഉപയോഗിക്കാതെ കമ്പുകളും ഇലകളും കൊണ്ട് ഈ കൊച്ചു പിള്ളേർക്ക് കളിക്കത്തില്ലയോ, കഞ്ഞിയും കറിയും പട്ടമൊക്കെ കളിക്കുക, അതുപോലത്തെ പേരെ ഉണ്ടാക്കി, അതുപോലത്തെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെരെ ഉണ്ടാക്കിയിട്ട് കൂടാരം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കായ്കനികൾ അവർക്ക് ഇവരുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. മാത്രമല്ല ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമുണ്ട് ഈ കൂടാരത്തിന്റെ അകത്ത്. മുഴുവൻ ഇവർ ഫ്രൂട്ട്സുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ട് ഈ കുടുംബം മുഴുവൻ ഇതിനകത്ത് താമസിക്കുക. ആലോചിച്ചൊക്കെ എന്ത് രസമായിരിക്കുന്നു, പിള്ളേരും എല്ലാം കൂടെ ഇങ്ങനെ ചെന്നിനകത്ത് ഇങ്ങനെ ഇല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെന്നിനകത്ത് 7 ദിവസം താമസിച്ചിട്ട് ഇവിടെ ദൈവം പറഞ്ഞു 7 ദിവസം നിങ്ങൾ സന്തോഷിച്ചോ. സി, അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളിന്ന് പിക്നിക് എന്നൊക്കെ പറയുന്ന പോലെ അവർക്കൊരു ഭയങ്കര സന്തോഷത്തിന്റെ സമയം. ഈ ചെറിയ ബൂത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിക്കുകയാണ്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് അന്ന് ചില ഇലകളുടെ പേരൊക്കെ പറയുന്നുണ്ടിവിടെ, അവിടെ ഭംഗിയുള്ള വൃക്ഷത്തിന്റെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോല തരിച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലിനും എടുത്ത് അവർ ഞാനിങ്ങനെയൊന്ന് മനസ്സിലാക്കി, അവർ 4 കൂട്ടം വൃക്ഷങ്ങളുടെ ഇലകൾ എടുക്കും. ഒന്ന് ഈന്തപ്പനയുടെ എടുക്കും. ഈന്തപ്പന തിരുവനന്തപുരത്തിൽ എപ്പോഴും ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് വിക്ടറി ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ വിജയത്തിന്റെ അടയാളമാണ്. 2, അലരിയുടെ കമ്പെടുക്കും. 2 കമ്പെടുക്കുന്നു അലരിയുടെ. അലരി ദുഃഖത്തിന്റെ പ്രതീകമാണ്, സിംബൾ ഓഫ് സോറോ. മൂന്ന്, കൊഴുന്തയുടെ മൂന്ന് കമ്പ് എടുക്കും, കൊഴുന്ത അത്, അതും പിന്നീട് നാരകത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു കമ്പും കൂടെ എടുത്തിട്ട് മൂന്നെണ്ണം ഒരു കൈ പിടിക്കും, ഒരെണ്ണം ഒരു കൈ പിടിക്കും. ഇത് പിടിച്ചിട്ട് അവർ തുള്ളിച്ചാടുമെന്ന് പറയുന്നത്, ഇലകളും കമ്പുകളോട് കൂട്ടി പിടിച്ചിട്ട് ഒരു കൈ മൂന്നെണ്ണം ഒരു കൈയിൽ ഒരെണ്ണം അവർ കടന്ന് ചാടുമെന്ന് പറയും. എന്നിട്ട് ഏഴാമത്തെ ദിവസം വരുമ്പോഴാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാൾ, ആ ഏഴാമത്തെ ദിവസം, ഏഴാമത്തെ ദിവസം അന്നാണ് യഹൂദന്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശീലോഹാം കുളത്തിൽ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വരുന്ന ഒരു പ്രൊസഷനും. അവരെ റബിമാർ പറയുന്നത് അത് കണ്ടിട്ടില്ലാത്തവൻ സന്തോഷം എന്തെന്ന് കണ്ടിട്ടില്ല എന്ന് അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദ മോസ്റ്റ് റിജോയ്സിംഗ് ഡേ ഈ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസത്തിൽ ഈ ശീലോഹാം കുളത്തിലെ വെള്ളം കോരിക്കൊണ്ട് വരുന്ന പുരോഹിതന്മാര്, അതിന്റെ പുറകെ ജനങ്ങള്, പുരോഹിതന്മാർ സ്വർണപാത്രമെടുത്ത് ഈ ആളുകൾ ഇലകളും ഈ കമ്പുകളും കയ്യിലെടുത്തിട്ട് തുള്ളിച്ചാടി തുള്ളിച്ചാടി ഈ ഇലകളൊക്കെ നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി താഴോട്ട് ഇറങ്ങി വന്ന് ശീലോഹാം കുളത്തിലെ വെള്ളം കോരി പാട്ടുപാടി സങ്കീർത്തനങ്ങൾ, ആരോഹണ ഗീതം എന്ന് പറയുന്ന 120 സങ്കീർത്തനം, 134 സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവർ തിരിച്ചു വന്നിട്ട് യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഈ വെള്ളം ഞാൻ ഒഴിക്കുന്നു. ഈ വെള്ളം ഞാൻ ഒഴിക്കുന്നത് കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിനൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഈ വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പോഴാണ് കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം ഈ വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പോഴാണ് കർത്താവ് ജനങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ എന്റെ അടുക്കൽ വരിക എന്ന് പറയുന്നു. യോഹന്നാൻ 7:37 വാക്യം, യെശയ്യാ 12:3 വായിക്കട്ടെ. യെശയ്യാ 12:3 വാക്യം ഒക്കെ അത് യഹൂദൻ ഒരു വിധത്തിൽ നമ്മൾ ആചരിക്കുകയാണ്, പക്ഷെ അതിന്റെ ആത്മീയ അർത്ഥം നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യെശയ്യാ 12:3,
അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും.
രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും.
അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ.
രക്ഷയുടെ ഉറവുകളിൽ നിന്ന് അവർ വെള്ളം കോരുന്നു. ആശ്ചര്യമായി നമ്മൾ അതിൽ നിന്ന് അനുഭവിക്കുന്നു. നമുക്ക് ഈ ഉത്സവത്തോടുള്ള ബന്ധത്തിൽ, ഈ കൂടാതെ പെരുന്നാളുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തു, ഏറ്റവും സന്തോഷകരമായ ഒരു സമയം. ദുഃഖം കഴിഞ്ഞു, കാഹളം തൊനിച്ചു, ദുഃഖം കഴിഞ്ഞു, സന്തോഷം വരുന്നു. കാഹളം തൊനിച്ചു, നാം മധ്യാഹ്നത്തിലേക്ക് എടുത്തോളപ്പെട്ടു യഹൂദന്റെ പീഡനം 7 അതിന്റെ അവസാനത്തിൽ കർത്താവ് സഭയും കൂടെ കടന്നു വന്ന് ഈ ഭൂമിയിൽ തന്റെ 1000 വാഴ്ച നിവർത്തിക്കുകയാണ്. 1000 വാഴ്ച ലോകം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും അന്ന് അനുഭവിക്കും. സകല ജീവജാലങ്ങളിലും കൃഷിമണ്ഡലങ്ങളിലും മനുഷ്യ ആയുസ്സിലും ആരോഗ്യത്തിലും വ്യത്യാസം വരും. ഞാൻ പ്രവചന വിഷയം പഠനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഈ 1000 വാഴ്ചയെക്കുറിച്ച്. കാരണം ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ 1000 വാഴ്ചയെക്കുറിച്ച്. ഞാൻ 1-2 ചില സൂചനകൾ വേണേ തരാം, ആ ദിവസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. കൃഷികളെ കുറിച്ച് നോക്കാം. ഇന്ന് വാസ്തവത്തിൽ എത്ര രാസവളം ചേർത്താലും ഭൂമി കൃഷി തരുന്നില്ല, അതിന്റെ വിളവ് തരുന്നില്ല. ആക്ച്വലി ഭൂമി തരേണ്ട ഈൽഡിങ് തരുന്നില്ലെന്ന്. ഈ ഈൽഡിങ് കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് രാസവളങ്ങൾ ചേർക്കുന്നത് നമുക്ക്. എന്നാൽ കർത്താവ് വരുമ്പോൾ യെശയ്യാവ് 35 അധ്യായത്തിന്റെ നോക്കാം, അഗ്രികൾച്ചർ മുകളിൽ വരുന്ന വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം ലോകത്തിന് വരുന്ന വ്യത്യാസം. യെശയ്യാവ് 35:1-2 വാക്യം നോക്കി,
മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോശത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമേലിന്റെയും ശാരോന്റെയും ശോഭയിൽ അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും.
മരുഭൂമി ഈ വിധത്തിലായി തീരുകയാണ്. 2 യോവേൽ 3:18,
അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് സിദ്ധിയൻ താഴ്വരെ നനയ്ക്കും.
Amos 9:13
ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുക്കിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും എന്ന് പറഞ്ഞാൽ, ഒന്ന് ആലോചിച്ചു, ഉഴുന്നവൻ കൊയ്യുന്നവനെ എന്ന് പറഞ്ഞാൽ ഉഴുതോണ്ടിരിക്കുമ്പോൾ തന്നെ കൊയ്ത് ഒരു വശത്ത് കൊയ്തുകൊണ്ടിരിക്കുക, ഇത് കൊയ്തൊന്നും തീർക്കാനൊക്കത്തില്ല. അതുപോലെ അത്ര ഭയങ്കരമായ വിളവുകളായിരിക്കും. പർവ്വതങ്ങളൊക്കെ പാൽ ഒഴുക്കുകയാണ്. മുന്തിരിയുടെയൊക്കെ ഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ ശാപം മാറിയിട്ട് ഭൂമി അതിന്റെ വാസ്തവത്തിൽ ഫലങ്ങൾ കൊടുക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് മീഖ 4:4 നോക്കാം. മീഖാപ്രവചനം 878
അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരി വള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല.
ആലോചിച്ചോക്കി, മുന്തിരിവള്ളിയുടെ കീഴിൽ പാർക്കും, ഇന്ന് വീട്ടിൽ താമസിക്കുന്നതിന് പകരം മുന്തിരിവള്ളിയുടെ കീഴിൽ പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. രണ്ടു മൂന്ന് വാക്യം, അതിന്റെ രണ്ടു മൂന്ന് വാക്യം.
അനേക വംശങ്ങളും ചെന്ന് വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും.
മൂന്നാം വാക്യം, മൂന്നാം വാക്യം.
അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്കും ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളി കീഴിലും
അത്യവശത്തിന്റെ കീഴിലും പാർക്കും. യെസ്, യു എന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വാക്യം. അമേരിക്കയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, യു എന്റെ മുന്നല്ലേ ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ? യുദ്ധം അഭ്യസിക്കുകയാണ് ഇനിയും. പക്ഷെ നമുക്കറിയാം, യു എൻ ഉണ്ടാക്കിയ ശേഷം ലോകത്ത് നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ എത്ര. കർത്താവ് യേശുക്രിസ്തു മടങ്ങി വന്നു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, യുദ്ധം അഭ്യസിക്കുന്ന പോലുമില്ലേ. വാളുകളെ കൊഴുക്കളാക്കും എന്ന് പറഞ്ഞാൽ മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സ് വിൽ ബി കൺവേർട്ടഡ് ടു അഗ്രികൾച്ചർ എക്സ്പെൻഡിച്ചേഴ്സ്. ഇന്ന് യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം എന്തിനുപയോഗിക്കും? കാർഷിക ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ലോകത്തിൽ ഇന്ന് ആർമിയുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെയാക്കാമായിരുന്നു? അത് കഥാവിന്റെ പേരുകളെ നടക്കുകയുള്ളൂ. യുദ്ധമില്ല, അന്യോന്യം പോരില്ല, യുദ്ധായുധങ്ങൾ മനുഷ്യർ ഉണ്ടാക്കില്ല, കൃഷിയൊക്കെ വളരെ വിപുലമാകും. മൃഗങ്ങൾക്ക് വരുന്ന വ്യത്യാസം നോക്കാം. ഏശയ്യാവ് 11, ഏശയ്യാവ് 11:6 തൊട്ടുള്ള വാക്യം, 6-9 വരെ. ഏശയ്യാവ് 11:6-9.
ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിക്കുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ കോതിങ്കിൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും.
എന്തോ രസമായിരിക്കും അല്ലേ? സിംഹമൊക്കെ കാള മുല്ലേ പുല്ല് തിന്നും, ഈ സിംഹവും കരണ്ടിയും കൂടെ ഒന്നിച്ചു കിടക്കും. ഇന്ന് വല്ലതും അത് നടക്കുമോ? നടക്കുകയല്ല. മാത്രമല്ല, ഒരു കൊച്ചു കുഞ്ഞ്, മുലകുടി മാറിയ കുഞ്ഞ് അണലിയുടെ ഒക്കെ പൊത്തിൽ കൈയിട്ട് കളിക്കും. അണലി ഒന്നും കടിക്കത്തില്ല, മൃഗത്തിന് വിഷമില്ല, മൃഗങ്ങളൊക്കെ ഒന്നും കടിച്ചു കയറില്ല, മൃഗങ്ങളെല്ലാം ഒന്നിച്ചു കിടക്കും. ഒരു കൊച്ചു കുഞ്ഞിന് വേണം ഇതിനെല്ലാം കൂടെ നടത്താം. ഈ ഇന്നത്തെ എന്താ മാംസം തിന്നുന്ന ഈ മൃഗങ്ങളൊക്കെ പുല്ല് തിന്നാനായിട്ട് തുടങ്ങും. എന്തൊരു വ്യത്യാസമായിരിക്കും ലോകത്തിൽ വരുന്നത്. കാരണം, ഒരു കാരണം എന്താണെന്നറിയാമോ? സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. കർത്താവ് 1000 വാഴ്ച തുടങ്ങുമ്പോൾ വൈശാലികനെ ബന്ധിക്കും. മനുഷ്യൻ യുദ്ധം അഭ്യസിക്കുന്നില്ല, മൃഗങ്ങൾ കടിച്ചു കീറുന്നില്ലേ, ഭൂമി മുഴുവൻ അതിന്റെ കൃഷിഭൂമിയൊക്കെ അങ്ങനെ വിളവ് വർദ്ധിക്കുകയാണ്. വേണ്ട, മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ച് നോക്കാം. ഏശയ്യാവ് 65 തന്നെ നമുക്ക് നോക്കാം. 65:18 വാക്യം നോക്കി, സന്തോഷത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്.
ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു.
യെസ്, അന്നത്തെ സന്തോഷമാണ്. ഇനിയും ആയുസിനെ കുറിച്ച് 20 വാക്യം നോക്കിയാട്ടെ. ആയുസ് കുറെ ദിവസം മാത്രം
ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാവിയോ 100 വയസ്സ് ആയിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും.
കേട്ടോ, 100 വയസ്സുള്ളവനായിട്ട് മരിച്ചാലും വരുന്ന എന്തുവാ? ബാലൻ മരിച്ചെന്ന് പറഞ്ഞു. അവിടെ തങ്ങ വീട്ടിലെ ചെറുക്കൻ മരിച്ചുപോയി. 100 വയസ്സുള്ളവനായിട്ട് മരിക്കുമ്പോൾ ബാലൻ മരിച്ചെന്ന് വരികയുള്ളൂ. മാത്രമല്ല, ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് മരിക്കുന്ന ആരാ? പാവിയാ മരിക്കുന്നത്. 1000 വയസ്സ സമയത്ത് ഒരു വിശുദ്ധനും മരിക്കത്തില്ലേ? അപ്പൊ 1000 വയസ്സിൽ മനുഷ്യന്റെ ആയുസ് എങ്ങനെ ഇരിക്കും? 1000 വർഷം പോലും കാണില്ലയോ? അവിടെ ആകെ മരിക്കുന്നവരാ പാവികളാ മരിക്കുന്നത്. 100 വയസ്സുള്ളവനായി മരിച്ചാലും പറയും അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ മരിച്ചു എന്ന് പറയും. അപ്പോൾ ആ മനുഷ്യന്റെ ആയുസ് അതുപോലെ വർദ്ധിക്കാൻ പോവുകയാണ്. ഇനിയും അതിന്റെ 21-22 നോക്കിക്കാട്ടെ. 21-22 വാക്യം,
അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും, എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും.
യെസ്, 23 വാക്യം,
അവർ വൃദ്ധ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും.
യെസ്, 24 വാക്യത്തിൽ ആത്മീയ കമ്മ്യൂണിനെ കാണുന്നു.
അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും.
വിളിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയും. ഇന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഉത്തരം കിട്ടുന്നത്? അവിടെ വിളിക്കുന്നതിന് മുമ്പ് കർത്താവ് ഉത്തരം പറയും. അതിന് 25 വാക്യം കൂടെ,
ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു.
ആയിരമാണ്ട് വാഴ്ചയെ കുറിച്ച് പഠിച്ചാൽ പ്രവചന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആയിരമാണ്ട് വാഴ്ചയെ കുറിച്ച്, മൃഗജാലങ്ങൾ വരുന്ന വ്യത്യാസം, കൃഷി ഇടങ്ങളിൽ വരുന്ന വ്യത്യാസം, ഭൂമിക്ക് വരുന്ന വ്യത്യാസം, ഭൂമിയുടെ ഉപരിതലത്തിന് തന്നെ വ്യത്യാസം വരും. ചാവുകടൽ, ഡെഡ് സീ എന്ന് പറയുന്ന ഇന്ന് ഒരു ജീവജാലങ്ങളില്ല, ചാവുകടൽ പഥ്യമായി തീരും. പിന്നീട് മനുഷ്യന്റെ ആയുസ്, ആരോഗ്യം ഒക്കെ വർദ്ധിക്കും. ഭയങ്കര ചേഞ്ച്. ഭൂമിയിൽ യുദ്ധമില്ല, ഈ മൃഗങ്ങൾ കടിച്ചു കയറുന്നില്ല, സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നില്ല. കഥാവ് വാഴും. പക്ഷെ പതിനൊന്നിലാന്ന് തോന്നുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ നീതി നടത്തും. പതിനൊന്നിലായിരിക്കണോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ നീതി നടത്തും. അതായത് കഥാവ് രാജാവായി വാഴുമ്പോൾ അവന്റെ വിശുദ്ധന്മാർ ന്യായത്തോടെ നീതി നടത്തും. ലോകത്തിലെവിടെയും ന്യായവും നീതിയും. ആ ദിവസം ഭൂമി ഖണ്ഡം വെച്ച് ഏറ്റവും സന്തോഷപ്രദമായ ദിവസമായിരുന്നു. അത് കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ ഈ ലോകം അനുഭവിക്കാൻ പോകുന്ന, അന്ന് നമ്മൾ ഓർത്തു, അന്നും പാപികൾ മരിക്കും, പാപം ചെയ്തവൻ മരിക്കും. വിശുദ്ധന്മാർ മരിക്കുന്നില്ല, അവൻ പോലും മരിക്കുന്ന 100 വയസ്സിനുമായിട്ടല്ലേ മരിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഒരു ശത്രു കൂടെ മാറും, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം കൂടെ നീങ്ങും. നമ്മൾ ഒന്നും വരുന്നത് 15-ാം അധ്യായത്തിന്റെ 24 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. First Corinthians chapter 15 verses 24 onwards.
പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലം കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും.
ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങും. അപ്പോൾ രാജ്യം പിതാവായ ദൈവത്തെ കാൽവറി ക്രൂശിൽ പുത്രൻ തണുത്താൻ കൊടുത്തുകൊണ്ട് അരക്ഷന്റെ വേല ആരംഭിച്ചിട്ട് വാസ്തവത്തിന് 1000 ആണ്ട് വാഴ്ചയുടെ കഴിയുമ്പോൾ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അതാണ് പുതിയ ഭൂമി. Isaiah 32:1.
ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. യെശയ്യാവ് 32:1. നമ്മൾ ഓർക്കുക, കർത്താവ് തന്റെ ജനവും ഈ ഭൂമിയിൽ ന്യായവും നീതിയും ഉള്ള ഒരു ഭരണം നടത്തും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും, പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കും. ഈ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പിതാവായ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനോട് കൂടെ വീണ്ടും വസിക്കാനായിട്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോട് കൂടെ വസിച്ചെങ്കിൽ പാപത്തിന് ഫലമായി ദൈവത്തിന് വസിപ്പാൻ സാധ്യമല്ലാതായി തീർന്നു. ഇനിയും 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ വീണ്ടെടുപ്പ് നിവർത്തിക്കപ്പെട്ടിട്ട് ദൈവം വീണ്ടും മനുഷ്യനോട് കൂടെ വസിക്കും. ഞാൻ ഈ യഹോവയുടെ ഉത്സവങ്ങളുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വർഗീയപിതാവായ ദൈവമേ, നന്ദിയറിഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. നീ എത്രയോ വലിയവൻ, എത്രയോ ശ്രേഷ്ഠൻ, നീ എത്രയോ ആരാധ്യൻ, നീ എത്രയോ മഹത്വമാണ്. നിന്റെ ആലോചനകൾ എത്ര വലുതാണ് പിതാവേ. നിന്റെ ആലോചനകൾ ഹൃദയത്തിൽ മറിഞ്ഞു കിടന്ന മർമ്മങ്ങൾ ഞങ്ങൾക്ക് വ്യത്യസ്ത നിലയിൽ കൂടി അവിടെ നിന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് സ്തോത്രം. ഞങ്ങളെപ്പോലെ ധന്യരും ഭാഗ്യശാലികളും ഇല്ല. കാരണം ഈ ലോകത്തിൻ്റെ മനുഷ്യരുടെ അന്ധതയിൽ തപ്പി നടക്കുമ്പോൾ, അവരെവിടോട്ട് പോകുന്നതെന്നറിയാതെ കഴിയുമ്പോൾ ഞങ്ങളെ ഈ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കുകയും അങ്ങയുടെ വലിയ പദ്ധതികളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തതോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടെ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആ യഹോവയുടെ ഉത്സവത്തിൽ കൂടെ കർത്താവെ അവിടുത്തെ ചെയ്തിട്ടുള്ളതും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല, അതൊന്നും മാറിപ്പോകുന്നതല്ല. അതെല്ലാം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. കർത്താവെ, കാലത്തിൻ്റെ ഓരോ ചുരുളടിയുമ്പോൾ അതിൻ്റെ നിവൃത്തികൾ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഇനിയും സംഭവിക്കാനുള്ളതും അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. ഇനിയും കാഹളം ധ്വനിക്കും. ഞങ്ങൾ ഓർത്തതുപോലെ ഒരു വലിയ സമൂഹം ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഹൂദൻ വലിയ ദുഃഖത്തിലേക്ക് അവനെ കടത്താൻ പോവുകയാണ്. എന്നാൽ അവൻ്റെ കണ്ണുനീര് ഈ ലോകത്തിൻ്റെയും അവൻ്റെയും സന്തോഷത്തിനിടയാക്കും. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വന്ന് ഈ ലോകത്തിനൊരു ഭരണം നടത്തും. അതിൻ്റെ അന്ത്യത്തിൽ പിതാവിനെ വന്ന് വസിക്കുവാൻ ഒതുങ്ങുന്ന ഒരു പുതിയ ഭൂമി ഈ ലോകത്തിൽ വരാൻ പോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ പദ്ധതിയോട്, അവിടുത്തെ അടുത്ത കാര്യങ്ങളോട് എത്രയോ അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ വസ്തുതകൾ വെളിപ്പെടുത്തി തന്നാൽ സ്തോത്രം. ബലഹീനതയോടും വളരെ കുറവുകളോടും പരിമിതികളോടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാൻ, ഇന്നും അത് പഠിക്കുവാൻ ആവർത്തിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാനൊക്കെ കർത്താവ് ഞങ്ങളെ അനുവദിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന് ദൈവജനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളൊക്കെ ഒരു അനുഗ്രഹമായി ഈ നിന്റെ സത്യങ്ങളെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ഇന്ന് സന്ധ്യയിലും ഞങ്ങളെ സഹായിച്ചവർക്ക് സ്തോത്രം. കൂട്ടിക്കൊണ്ടു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നുവരുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കണം. സകല മഹത്വം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിച്ചറിയുവാൻ പ്രമുഖ ദൈവദാസന്മാർ വഴി വേക്കപ്പ് കോൾ മിനിസ്ട്രീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സീഡികളും ഡിവിഡികളും,
ദൈവവചനം അഥവാ ബൈബിൾ,
ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ,
കർത്തൃത്വം,
ലോകവും സഭയും,
ഉത്തമ ഗീതം,
ലോക സംഭവങ്ങൾ,
പരിശുദ്ധാത്മാവ്,
മരണം ഒരു കവാടം,
ഏഴ് സഭകൾക്കുള്ള ദൂത്,
ലോകാന്ത്യവും ജീവിതാന്ത്യവും,
ദൈവകൃപ,
ദാനിയൽ പ്രവചനം,
യഹോവയുടെ ഉത്സവങ്ങൾ,
ലേവ്യയാഗങ്ങൾ,
വെളിപാട് ഒരു പഠനം,
രക്ഷ,
ലോക സംഭവങ്ങൾ
മുതലായ മലയാളം സീഡികളും ഡിവിഡികളും ഇപ്പോൾ ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-400-101,
മൊബൈൽ 9388600101.